ദൈവഭക്തിയുടെ മർമ്മം എന്താണെന്നുള്ളത് ചിന്തിക്കുകയായിരുന്നു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, അല്ലെങ്കിൽ ദൈവത്തെ നമ്മുടെ ജഡത്തിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവഭക്തിയുടെ മർമ്മം. അതാണ് ബൈബിളിന്റെ മെസ്സേജ്, അതാണ് സഭ ഹോൾഡ് ചെയ്യേണ്ടത്. ആ മെസ്സേജ് ഹോൾഡ് ചെയ്യാനായിട്ട് പഴയ തുരുത്തികൾക്ക് കഴിയത്തില്ല. അതുകൊണ്ടാണ് പുതിയ ജീവൻ, പുതിയ വീഞ്ഞ്, പുതിയ തുരുത്തിയിൽ പകരേണ്ടിയിരിക്കുന്നത്. സഭ എന്നത് പലരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമല്ലാത്ത കാര്യമാണ്. നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന പല സിസ്റ്റങ്ങളും പല കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കും. ദൈവം വചനത്തിലെ റിയലായിട്ടുള്ള അർത്ഥം പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം പറയുന്ന പല വാക്കുകളും, സഭ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ദൈവസഭ എന്ന് അറിയാൻ വയ്യാത്ത ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ വ്യക്തികളുടെ അടുത്ത് ദൈവസഭ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള പിക്ചറാണ് വരുന്നത്. ഞാൻ പലപ്പോഴും ഈ കാര്യങ്ങളെ വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ നമ്മുടെ കാര്യം മനസ്സിലാക്കണം, ദൈവസഭ എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഒന്നുമല്ല, ഒരു ക്ലബല്ല. അനേകം ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഒക്കെ പലയിടത്തും ഉണ്ട്. ഇവരെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിക്കുക, പുതിയതായിട്ട് വരുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് കുറച്ച് പൈസയൊക്കെ കൊടുക്കുക, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നല്ല നല്ല ഓർഗനൈസേഷൻസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതും ദൈവസഭയും തമ്മിലുള്ള വ്യത്യാസം? ദൈവസഭയിൽ ഞാനൊരു കാര്യം നിങ്ങളത് പറയാണ്, പലപ്പോഴും പേഴ്സണലായിട്ടും പലപ്പോഴും പബ്ലിക്കായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പുതുതായി വരുന്ന വ്യക്തികൾക്ക് പുതുതായി ദൈവസഭയിൽ ഇല്ലെങ്കിൽ ഈ ബിൽഡിംഗിൽ ആൾക്കാർ വരും, എല്ലാവരും ഒന്നും ദൈവസഭയുടെ ഭാഗമല്ല. ദൈവസഭയുടെ ഭാഗമാവുക എന്നുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥമായി വീണ്ടും ജനിക്കുകയും കർത്താവിന്റെ സഭയുടെ ഭാഗമായി തീരുകയും അത് പബ്ലിക്കായിട്ട് സ്ഥാനത്തിൽ കൂടി പ്രഖ്യാപിക്കുകയും അങ്ങനെ ദൈവസഭയുടെ ഭാഗമായി തീരുന്നവരാണ് ദൈവസഭയിലെ അംഗങ്ങൾ. ഈ വരുന്ന വ്യക്തികൾ പണമുള്ളവർ കാണും. ഞാൻ ചില പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറയാണ്, ഇതിന്റെ വചനത്തിലെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് പറഞ്ഞുതരാം, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാം ഒന്നും വചനത്തിൽ ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല, പലതും നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പുതുതായിട്ട് വരുന്ന വ്യക്തികൾ ചിലർ പണമുള്ളവരായിരിക്കാം, ചിലർ പൈസ ഇല്ലാത്തവരായിരിക്കാം. പൈസ ഇല്ലാത്ത പൂറായിട്ടുള്ള ആൾക്കാരെ പണം കൊടുത്ത് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതുവരെയുള്ള ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവസഭയായി നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് പൈസ കൊടുത്ത്, പേഴ്സണലായിട്ട് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുക എന്നൊരു സിസ്റ്റം ചർച്ചിലില്ല, അങ്ങനൊരു സിസ്റ്റം ഇല്ല. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ മുന്നോട്ട് പോകാം. അതുപോലെ ഈവൻ പൈസ ഉള്ള ആൾക്കാരാണ് സഭയിൽ വരുന്നതെങ്കിൽ, പുതിയ നമ്മുടെ കൂട്ടത്തിൽ വരുന്നെങ്കിൽ, അവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാനും ചർച്ചിലുള്ള ആൾക്കാർ നിൽക്കരുത്. അത് റോങ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് കൊടുക്കും. ദൈവസഭയിൽ ഒരു വ്യക്തി വരുമ്പോൾ അവർ കർത്താവിനെ കണ്ടുമുട്ടുകയും അവർ വീണ്ടും ജനിക്കുകയും അവർ ദൈവസഭയുടെ ഭാഗമായി തീരുകയും ചെയ്യുക എന്നുള്ള പർപ്പസ് ആണ് നമ്മൾ ഇവിടെ പ്രൊക്ലെയിം ചെയ്തത്. അതാണ് നമ്മളുടെ ഉദ്ദേശവും. ഇവിടെ വരുന്ന വ്യക്തികൾ ആ ഒരു കാര്യം കണ്ടുമുട്ടുകയും കർത്താവിനെ കണ്ടുമുട്ടുക, അത് നമ്മുടെ ലൈഫിൽ കൂടിയും നമ്മുടെ മെസ്സേജുകൾ കൂടിയും കർത്താവിനെ കണ്ടുമുട്ടുകയും ദൈവസഭയുടെ ഭാഗമായി തീരുകയും ചെയ്യുമ്പോൾ ദൈവം അവരുടെ കാര്യങ്ങളെ മീറ്റ് ചെയ്യും. ദൈവം അതിന് വിശ്വസ്തനാണ്, ദൈവം അത് ചെയ്യുകയും ചെയ്യും. അതിന് പകരം നമ്മുടെ മാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് കയർന്നു വരുന്നത് അത് ശരിക്കും ദൈവത്തിന്റെ വർക്കിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മിക്കയിടത്തും. ഞാനത് ജനറലായിട്ട് പറയുകയാണ്, സ്പെസിഫിക് കേസുകളിൽ ചിലപ്പോൾ എക്സെപ്ഷൻസ് ഉണ്ടാകാം, അതും ദൈവം ഡയറക്ട് ചെയ്യുന്ന പോലെ. പക്ഷെ ജനറലി ഞാൻ പറയാം, മാനുഷികമായിട്ടുള്ള ബുദ്ധികൾ, മാനുഷികമായിട്ടുള്ള ഇടപെടലുകൾ, മാനുഷികമായിട്ടുള്ള കമ്പാഷൻ, മാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും ദൈവത്തിന്റെ വഴിക്കെതിരാണ്. പലർക്കും ഇത് അറിയത്തില്ല. പലർക്കും ദൈവത്തിന്റെ ഡിവൈൻ ലീഡിംഗ് എന്താണെന്നുള്ളതും മാനുഷികമായിട്ടുള്ള മാനുഷിക വികാരങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ വ്യത്യാസം അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവസഭയുടെ പണിയെ ഇതെല്ലാം തടസ്സപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കണം, ജനറലി പണം ഇതിലൊരു വളരെ ഫാക്ടറാണ്. അതുകൊണ്ട് ബേസിക് ആയിട്ട് നമ്മൾ പണം കൊടുത്ത് ആൾക്കാരെ, പുതിയതായിട്ട് വരുന്ന വ്യക്തികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് ദൈവസഭയുടെ സിസ്റ്റവുമല്ല, ദൈവസഭയുടെ സിസ്റ്റം അതല്ല. ഞാൻ ഇതിന്റെ ഡീറ്റെയിലേക്ക് പിന്നീട് വേണമെങ്കിൽ പോകാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായി ദൈവസഭയെ പറ്റി കർത്താവാണ് പറയുന്നത്. കർത്താവാണ് ഫസ്റ്റ് ടൈം ചർച്ചിനെ പറ്റി പറയുന്നത്. എവിടെയാണെന്ന് അറിയാമോ? ബാക്കി അറിയാവോ? ദൈവസഭ എന്ന് പറഞ്ഞതിനെ പറ്റി കർത്താവ് പറയുന്നത് അറിയത്തില്ല. അറിയത്തില്ല. ഓക്കെ, മത്തായി പതിനാറിൽ പത്രോസിന്റെ അടുത്ത് കർത്താവ് പറയുന്നതാണ്. മത്തായി 16:15 പതിനഞ്ചാമത്തെ ഉള്ള വാക്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവം ഒരു കാര്യം പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു. അത് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായി, യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്നുള്ളതാണ് ദൈവം അവർക്ക് അവന് വെളിപ്പെടുത്തി കൊടുത്തത്. ആ വെളിപാട് ലഭിച്ച പത്രോസിനടുത്ത് പറയാണ്, ബറിയോന ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ദൈവസഭയുടെ അധികാരത്തിനെ പറ്റിയും ദൈവസഭ എന്നുള്ള കാര്യം ദൈവം ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയും അതിന്റെ ഫസ്റ്റ് വ്യക്തിയായിട്ട് ആ മെസ്സേജ് കൊണ്ട് പ്രൊക്ലെയിം ചെയ്യാനായിട്ട് മുമ്പോട്ട് അയക്കുന്ന പത്രോസിനെ പറ്റി തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇതിന്റെ വലിയ ഗ്രീക്ക് അർത്ഥത്തിലേക്കൊന്നും പോകണ്ട, ബേസിക് അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പത്രോസിന്റെ അടുത്ത് യേശുക്രിസ്തു പറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അവിടാണ് സഭ എന്നുള്ള കാര്യം ദൈവം ആദ്യമായിട്ട് പറയുന്നത്. അത് പറഞ്ഞിട്ട് ദൈവം, ഞാൻ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, പക്ഷെ ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് ആരോടും പറയരുതെന്നും പറഞ്ഞു. അന്ന് മുതൽ ഫസ്റ്റ് ടൈം ചർച്ചിനെ പറ്റി പറഞ്ഞിട്ട് ശേഷം കർത്താവ് ആദ്യമായി പറയുന്ന കാര്യമാണ് യേശുക്രിസ്തു മരിക്കാൻ പോകുന്നു എന്നുള്ളത്. അന്ന് വരെ യേശുക്രിസ്തു അത് പറഞ്ഞില്ല. അതായത് മത്തായി 16 അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട്. യേശുക്രിസ്തു ആദ്യമായി സഭയെ പറ്റി പറയുന്ന അവിടെയാണ് ആദ്യമായിട്ട് യേശുക്രിസ്തു മരണത്തെ പറ്റി, തന്റെ താൻ ക്രൂശിൽ കയറി മരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം പറയുന്നത്. അതുവരെ അത് പറഞ്ഞിട്ടുമില്ലായിരുന്നു. അപ്പോൾ സഭയെ പറ്റി പറഞ്ഞ ഉടനെ തന്നെ കർത്താവ് ക്രൂശിനെ പറ്റി പറഞ്ഞു. മാത്രമല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞു. അപ്പോൾ യേശു അന്ന് മുതൽ താൻ യെരുശലേമിൽ ചെന്ന് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അവരോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ നീ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിന്റേതല്ല മനുഷ്യന്റേത് അത്രേ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യമായി സഭയെ പറ്റി ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവോട് ക്രൂശിൽ മരിക്കുന്നതിനെ പറ്റിയാ പറഞ്ഞത്. പത്രോസിന്റേത് വളരെ നല്ല ഒരു ഹ്യൂമൻ റെസ്പോൺസ് ആയിരുന്നു, വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള പത്രോസിന്റെ ഹ്യൂമൻ റെസ്പോൺസ് ആണ് അവിടെ കണ്ടത്. എന്താണ്? കർത്താവ് ക്രൂശിൽ മരിക്കാൻ പാടില്ല അല്ലേ? കർത്താവ് ക്രൂശിൽ മരിക്കുക എന്നുള്ളത് ഒരു ഹ്യൂമൻ ഒരു തിങ്കിങ്ങിൽ പത്രോസിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന അല്ലെന്നേരം അതെന്താണ് ശരിക്കും? അവിടെ പത്രോസിന്റെ യേശുക്രിസ്തു പറയാണ്, യേശു അവരടുത്ത് പറയാണ്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടെ അത്ര കരുതുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായിട്ടുള്ള തിങ്കിങ്, മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ദൈവസഭയുടെ പണിക്ക് എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന അറിയാം. ആദ്യമേ ദൈവസഭയുടെ കാര്യം പറയുമ്പോൾ തന്നെ പറയാം എന്താണെന്ന് അറിയാം അവിടെ, അത് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആണ്. പല വ്യക്തികളുടെയും മാനുഷിക കാര്യങ്ങൾ ദൈവസഭയുടെ പണിക്ക് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആണ്. കാരണം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ ദൈവത്തിന്റേതല്ല മനുഷ്യന്റേത് അത്ര ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ യു ആർ തിങ്കിങ് ഇൻ എ ഹ്യൂമൻ വേ. മാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദൈവസഭയെ പണിയെ തടയും എന്ന് നീ അറിയുന്നില്ല. എന്നിട്ട് പറയാണ് കർത്താവ് പറയാണ്, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആദ്യമായി യേശു ക്രിസ്തു ക്രൂശിനെ പറ്റി ശിഷ്യന്മാരോട് പറയുന്നവടാണ്. നേരെ ദൈവസഭയെ പറ്റി പറയുമ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ദൈവസഭയെ പറ്റി പറയുമ്പോൾ പറയാണ്, നിങ്ങളുടെ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല ദൈവസഭ പണിയേണ്ടത്. അത് നല്ല ഡിസൈർ ആണെങ്കിലും, ഇത് പത്രോസിന്റെ നല്ല ഡിസൈർ ആയിരുന്നു, നല്ല ഡിസൈർസിന്റെ മുകളിലല്ല ദൈവസഭ പണിയേണ്ടത്. ദൈവത്തിന്റെ വഴികളാണ് ഒരു വ്യക്തി അന്വേഷിക്കേണ്ടത്. ദൈവത്തിന്റെ വഴി അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസഭ പണിയാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ടെക്നിക്സുകൾ അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള കഴിവുള്ള ഹ്യൂമൻ ഇന്റലിജൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് ദൈവസഭയ്ക്ക് പണിയാനായിട്ട് ഒക്കാത്തതും അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മോശയെ ദൈവം ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ദൈവസഭ പണിയാനായിട്ട് ഏൽപ്പിച്ചത്. കർത്താവ് മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം മോശയെ വിളിക്കുമ്പോൾ. പുറപ്പാട് പുസ്തകം അതിന്റെ 33ാമത്തെ അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. മോശയെടുത്ത് മുമ്പോട്ട് ഒരു വലിയ ജനതയെ നയിക്കാനായിട്ട് ദൈവം വിളിക്കുന്ന മോശയെടുത്ത് അവശേഷം മുമ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചു
മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോവുക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അറിഞ്ഞു ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയിക്കുമാറാകട്ടെ.
ഇവിടെ പറയാണ് മോശ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവ സഭയുടെ ഇല്ലെങ്കിൽ ആലയത്തിന്റെ പണിക്ക് മുമ്പായിട്ട് മോശ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ലെറ്റ് മീ നോ യുവർ വേസ് ദാറ്റ് ഐ മേ നോ യു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, മോശയെ ദൈവം തന്റെ വഴികളെയും ഇസ്രായേൽ മക്കളെ തന്റെ പ്രവൃത്തികളെയും അറിയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ബേസിക്കലി നമ്മളുടെ പല അണ്ടർസ്റ്റാൻഡിങ്ങുകളും ദൈവത്തിന്റെ വഴികൾക്ക് ചിലപ്പോൾ വിരോധമായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴി എന്താണെന്ന് മനസ്സിലാക്കണം. ഓരോ സിറ്റുവേഷനിലും ദൈവസഭയെ ബാധിക്കുന്ന ഏതൊരു കാര്യത്തിലും ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങുകളുടെ അത് പണി നടക്കത്തില്ല എന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ ദൈവസഭയുടെ പണിക്ക് ആ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആകുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ വഴി മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എല്ലാ കാര്യങ്ങളിലും, ദൈവസഭയുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല ദൈവസഭ പണിയപ്പെടുന്നത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതേപോലെ തന്നെ ദൈവത്തിന്റെ ഡിവൈനായിട്ടുള്ള വഴികളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹ്യൂമൻ ലവ്, മാനുഷിക സ്നേഹവും ദൈവസ്നേഹവും, ദൈവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ കൊടുക്കുന്ന സ്നേഹവും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്കറിയാമോ? യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു, എന്താണ് ഒരു ഹ്യൂമൻ ലവ് ആണോ അതോ ദൈവികമായിട്ടുള്ള ലവ് ആണോ നമുക്കറിയുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. എന്താണ് ദൈവം യഥാർത്ഥത്തിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനമായിട്ട കൽപ്പനയായിട്ട് പറഞ്ഞതെന്നറിയ? ഏറ്റവും പ്രധാനമായിട്ടുള്ള കൽപ്പന പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം എന്നും എന്നിട്ട് പറയാണ്. പിന്നെ അതിന്റെ അടുത്ത കൽപ്പനയായിട്ട് പറയാണ്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. എന്നിട്ട് ഈ ഓർഡർ റിവേഴ്സ് ചെയ്യരുത്. പലരുടെയും ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂട്ടുകാരനെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കുക, ഇല്ലെങ്കിൽ സഭയിലെ വിശ്വാസികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹമാണ് ദൈവസഭയുടെ അടിസ്ഥാന പ്രമാണമെന്നാണ് പലരും ചിന്തിക്കുന്നത്. അതല്ല, അതിന് മുമ്പായിട്ട് നടക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുകയും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സകല അണ്ടർസ്റ്റാൻഡിങ്ങുകളിലും ദൈവത്തിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ ദൈവം ഡയറക്റ്റ് ചെയ്യുന്നതാണ് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നുള്ളത്. അതായത് ആ ഫസ്റ്റ് റൂട്ട് ശരിയല്ലാതെ രണ്ടാമത്തെ റൂട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, അതൊരു ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിലും ഹ്യൂമൻ വിശ്വത്തിലും ചെയ്യുന്നതാണ്. അത് ദൈവത്തിന്റെ വഴിക്ക് തടസ്സമാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെ ദൈവസഭ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവസഭ എന്ന് പറയുന്ന ഒരു ശരീരമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ശരീരം വർക്ക് ചെയ്യുന്നത് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ചില വാക്യങ്ങൾ വീണ്ടും നമുക്കെടുക്കാം. കൊരിന്ത്യ ലേഖനത്തിലാണ് ദൈവസഭയെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പൗലോസ് പറയുന്നത്. ഒന്ന് കൊരിന്ത്യർ 12:12. അടുത്ത വാക്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ശരീരമൊന്നും അതിന് അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരം ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും ക്രിസ്തുവിന്റെ ശരീരവും. എന്നിട്ട് പറയുന്നത് യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ ആയ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റ് ഒരു ശരീരത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാമെല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. അതിന് സഭ എന്ന് പറയുന്ന ഒരു ജൈവ ശരീരമാണ്, ദൈവിക ശരീരമാണ്, യേശു ക്രിസ്തു തലയായിരിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ ഓരോ വ്യക്തികളും അതിന്റെ ഡയറക്ഷൻ, അതിന്റെ കമാൻഡ്മെന്റ് കിട്ടുന്നത് അത് ദൈവ തലയായിട്ടുള്ള ക്രിസ്തുവിൽ നിന്നാണ്. ഞാൻ പറഞ്ഞാൽ എന്റെ ഒരു കൈക്ക് ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ അതാരാണ് ആദ്യം അറിയുന്നത്? അത് ആ കൈയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റേ കൈയെ ഡയറക്ട് ചെയ്യുന്നത് ആരാണ്? ആ കൈക്ക് സ്വയം അങ്ങ് തീരുമാനിക്കണോ, ഓ ഈ കൈക്ക് ഒരു വേദന ഉണ്ടെന്നാ പിന്നെ ഹെൽപ്പ് ചെയ്താക്കാന്ന് ഈ കൈ തീരുമാനിക്കണോ? അല്ല, എങ്ങനെയാണ്? ആ തലയിൽ നിന്നൊരു കമാൻഡ്മെന്റ് കിട്ടാതെ ഇത് അനങ്ങത്തില്ല അല്ലേ? നേരെ ദൈവസഭയിൽ ശരീരം വർക്ക് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഡയറക്റ്റുള്ള കമാൻഡ്മെന്റ് കീഴിലാണ് ഓരോ വ്യക്തികളും വർക്ക് ചെയ്യേണ്ടത്. നേരെ ഓരോ വ്യക്തികളും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വരാത്തിടത്തോളം കാലം, യേശു ക്രിസ്തുവിന്റെ ജീവനാൽ കർത്താവിന്റെ ആത്മാവിനാൽ നടത്തപ്പെടാത്തിടത്തോളം കാലം അവർക്ക് പല ഡിസിഷൻസും തെറ്റായിട്ട് തീരാനായിട്ട് സാധ്യതയുണ്ട്. നേരെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ശരീരമൊന്നും അതിന്റെ അവയവങ്ങൾ പലതായിരിക്കുന്ന പോലെ എല്ലാം ഒരു ശരീരമായിരിക്കുന്ന പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദരോ യവനരോ ദാസരോ സ്വതന്ത്രരോ ആയ നാം എല്ലാവരും ഏക ശരീരമാകുമാറും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ശരീരത്തിൽ, ഒരു ബോഡിയുടെ പാർട്ടായ ഒരു വ്യക്തിയിൽ ആ വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു ചാരിറ്റബിൾ വർക്കല്ല, ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയല്ല. എന്താണ് ചെയ്യുന്നത്? താഴേക്ക് വരുമ്പോൾ പറയാണ് അതിന്റെ 25-26 വാക്യങ്ങൾ.
ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു.
അവിടെ പറഞ്ഞിരിക്കുകയാണ്, ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിന് ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തി. അടുത്ത വാക്യം പറയാണ് യാഗയ
അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കും. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷം.
അവിടെ പറയുകയാണ്, ഒരു അവയവത്തിന് കഷ്ടം വരുമ്പോൾ മറ്റേ അവയവ തിരിച്ചറിയുന്ന കാര്യം എന്താ? എന്താ കാര്യം? ഇത് ആ ശരീരത്തിന്റെ ഭാഗമായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി തിരിച്ചറിയാണ് അല്ലെ? ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല, ഇല്ലെങ്കിൽ ആ വ്യക്തിക്കുള്ള ഒരു ഹ്യൂമൻ കമ്പാഷൻ ഒന്നും അല്ല. അതൊരു ശരീരത്തിന്റെ ഭാഗം, ഒരു ശരീരത്തിന് വേദനിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി വേറൊരു ശരീരത്തിന്റെ ഭാഗത്തിന്, അത് ദൈവസഭയുടെ ഭാഗമാണെങ്കിൽ ആ വ്യക്തി തിരിച്ചറിയും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടു, അയച്ച ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറെ ആരും പറയാതെ തന്നെ ദൈവം ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. വേറെ ആരെങ്കിലും പറഞ്ഞുവിടുന്നോട്ടോ കേട്ടതുകൊണ്ടോ അല്ല ഞാൻ പറഞ്ഞത്. ഒരു ദൈവസഭയുടെ ഭാഗമായി, ഒരു ആത്മാവിനാൽ സ്നാനമേറ്റ് ഒരു ശരീരത്തിന്റെ ഭാഗമായി തീർന്ന കഴിയുന്ന അന്നേരം മുതൽ ആ വ്യക്തികൾ ദൈവാത്മാവിനാൽ ഡയറക്ട് ചെയ്യപ്പെടുന്നതാണെങ്കിൽ, അവരുടെ എല്ലാ തീരുമാനങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്നതാണെങ്കിൽ, എന്താണെന്നറിയാമോ, ഒരു ശരീരത്തിന്റെ അവയവത്തിന് വേദന ഉണ്ടായാൽ അത് ഓട്ടോമാറ്റിക്കലി മറ്റേ ശരീരം അറിയും, മറ്റേ അവയവം അറിയും. ആ അവയവം അപ്പോൾ തന്നെ ദൈവത്തിന്റെ ഡയറക്ഷനിൽ വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഒരു ശരീരം വർക്ക് ചെയ്യുന്നത്. അല്ലാത്ത എല്ലാ വർക്കും, അല്ലാത്ത ദൈവികമായിട്ട് ഡയറക്ട് ചെയ്യപ്പെടാത്ത ഹ്യൂമൻ വർക്കുകളെല്ലാം ദൈവസഭയുടെ പണിയെ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യേണ്ട എന്നായിരിക്കും ദൈവ ശരീരം പറയുന്നത്. അതും ദൈവത്തിന്, അതാണ് പറഞ്ഞിരിക്കുന്നത്, പത്രോസിന്റെ അതൊരു ഹ്യൂമൻ എഫർട്ട് ആയിരുന്നു. അത് സാധാരണ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല തീരുമാനമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഏറ്റവും നല്ല ഹ്യൂമൻ ആയിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനം അത് സാത്താന്റെ പ്രവർത്തനമായി തീരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണ് പത്രോസ് കർത്താവ് പറഞ്ഞത്. സഭയെ പറ്റി പറഞ്ഞപ്പോൾ പറയുകയാണ്, ഏറ്റവും നല്ല ഒരു ഇന്റൻഷനോടുകൂടി നാം ചെയ്യുന്ന കാര്യം പോലും ദൈവസഭയുടെ പണിയെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കഷ്ടം അനുഭവിക്കുന്നു. ഒരേ അവയവത്തിന് മാനം വന്നാൽ മറ്റേ അവയവങ്ങൾ എല്ലാം കൂടി സന്തോഷിക്കുന്നു. ഇങ്ങനെയാണ് ദൈവസഭ വർക്ക് ചെയ്യുന്നത്. പൗലോസ് കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ, ഡമസ്കോസിന്റെ വഴിവാതിൽക്കൽ കണ്ടുമുട്ടുമ്പോൾ പൗലോസിന്റെ അടുത്ത് കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് ശൗല് ദൈവസഭയുടെ കർത്താവിനെ ഉപദ്രവിച്ചത്? കാരണം ശൗല് ഉപദ്രവിച്ച് ദൈവസഭയുടെ ഒരു മെമ്പറിനെയായിരുന്നു. ആ മെമ്പറിനെ ഉപദ്രവിച്ചപ്പോൾ, അല്ലെങ്കിൽ ദൈവസഭയിലെ വ്യക്തികളെ ശൗല് ഉപദ്രവിച്ചപ്പോൾ അത് ഈ സിഗ്നൽ നേരെ കിട്ടിയ തലയ്ക്കാണ്. തലയാണ് അവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. യേശുക്രിസ്തു ചോദിക്കുകയാണ്, നീ എന്നെ എങ്ങനെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? അപ്പോഴാണ് പൗലോസ് ചോദിക്കുന്നത്, ഞാൻ എപ്പോഴാണ്, നീ ആരാണ് കർത്താവ് ചോദിക്കുന്നത്? അവിടെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസഭ ആ രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ രണ്ട് എക്സ്ട്രീമാണ് പലപ്പോഴും പല തെറ്റുകളുടെയും കാരണം. ഡിഫറന്റ് എക്സ്ട്രീമുകളാണ്. ഒരു എക്സ്ട്രീം ഒരു സൈഡിലോട്ടും വേറൊരു എക്സ്ട്രീം വേറൊരു സൈഡിലോട്ടും പോകും. ഒന്ന്, മാനുഷികമായിട്ടുള്ള നമ്മുടെ തീരുമാനങ്ങൾ, നമ്മളുടെ കമ്പാഷൻ, നമ്മുടെ മാനുഷിക ബുദ്ധി, ഈ രീതിയിൽ നമ്മൾ ദൈവസഭയിൽ കാര്യങ്ങളെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഹ്യൂമൻ ഇന്റലിജൻസ്, മാനുഷിക കഴിവുകൾ, ഇതെല്ലാം ദൈവസഭയുടെ പണിയെ തടസ്സപ്പെടുത്തുന്നു. അത് വെറും ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കൂട്ടതായിത്തീരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാരെ സഹായിക്കാനായിട്ടും ചില ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും മാത്രമുള്ള ഒരു സംഘടനയായി നമുക്ക് രൂപപ്പെടാം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസഭയെ പറ്റി യാതൊരു കൺസേണും ഇല്ലാതെ, ഒരു തരത്തിലുള്ള കൺസേണും ഇല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടരായിട്ട് നമുക്ക് തീരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. രണ്ടും രണ്ട് എക്സ്ട്രീമാണ്. ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസഭയിലെ ഓരോ അംഗങ്ങളും അന്യോന്യം ബന്ധപ്പെട്ടവരാണ്. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ മറ്റേ വ്യക്തിക്ക് അറിയാൻ കഴിയണം. ഞാൻ ഒരു പ്രാക്ടിക്കലായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ സഭയിലുള്ള വന്ന് സ്ഥിരമായിട്ട് വരുന്നവർക്കാണ് ചോദിക്കുന്നത്, എല്ലാ വ്യക്തികളുടെയും വീടുകൾ അറിയാമോ? നിങ്ങൾ ചോദ്യം ചോദിച്ചു നോക്കിയാൽ മതി. വീടുകളോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രയർ മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് വിളിച്ച് ചോദിച്ച് റൂം നമ്പറൊക്കെ അന്വേഷിച്ചിട്ടാണോ പോകുന്നത്? വർഷങ്ങളായിട്ട് സഭയിലുള്ളവർ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ദൈവസഭയുടെ ഭാഗമാണെങ്കിൽ, ഒരു അവയവത്തിന്റെ ഒരു ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ അങ്ങനെ അല്ല വർക്ക് ചെയ്യേണ്ടത്. എന്റെ വീടിന്റെ നമ്പർ അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട് ഇവിടെ സഭയിലുള്ള. ഞാൻ പറഞ്ഞത് വളരെ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ തെളിയപ്പെടുന്നത്. ഒരു സഭയിലെ ഒരു പ്രശ്നം നിങ്ങൾ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ അറിയുന്നത്? എങ്ങനെയാണ് ഒരു അവയവത്തിന് വേദന ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ പോലും പറയാതെ ദൈവത്തിന് പറയാനായിട്ട് കഴിയും. പക്ഷേ ദൈവത്തിന്റെ സഭയുടെ ഭാഗമായി വർക്ക് ചെയ്യുന്ന, ഒരു ഓർഗനായിട്ട് വർക്ക് ചെയ്യുന്ന, ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് കഴിയും. അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുകയല്ല, നിങ്ങൾ ദൈവസഭയുടെ ഭാഗമായതുകൊണ്ട് അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയാൻ ശ്രമിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി സഭയിൽ വരുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ വരുമ്പോൾ, ആ നമ്മളുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈ വ്യക്തിയുടെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് വിടുക എന്നുള്ളതല്ല. ചിലപ്പോൾ ദൈവം അതിനെ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. ചിലപ്പോൾ ദൈവം ചില വ്യക്തികളെ ദൈവസഭയിൽ കൊണ്ടുവന്നിട്ടും പ്രശ്നങ്ങൾ മാറ്റാതെ ദൈവത്തിന് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ളതാണ്. അവിടെ നിങ്ങളുടെ ഹ്യൂമൻ ഇന്റലിജൻസ് ഉപയോഗിക്കരുത്, ഹ്യൂമൻ ടെക്നിക്സുകൾ ഉപയോഗിക്കരുത്, നിങ്ങളുടെ മാനുഷിക കാര്യങ്ങൾ ഉപയോഗിക്കരുത്. ദൈവത്തിന്റെ വഴി അന്വേഷിച്ചിട്ട് ദൈവം എന്താണ് ആ വ്യക്തിയെ കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളത് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ചുകൂടി ആത്മീയമായിട്ടുള്ള പക്വതയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കുക, എന്താണ് ചെയ്യേണ്ടത്, അവിടെ അങ്ങനെ ചെയ്യണമോ, അങ്ങനെ ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ദൈവസഭയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയെ പറ്റി നമ്മളുടെ ഉദ്ദേശം ആ വ്യക്തിയുടെ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതല്ലേ അല്ല, ആ വ്യക്തിയുടെ കടഭാരം മാറ്റുക എന്നുള്ളതല്ല, ആ വ്യക്തിയെ ദൈവസഭയുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. യേശുക്രിസ്തു എന്ന തലയുമായി ഈ വ്യക്തിയെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. കണക്ട് ചെയ്തിട്ട് ദൈവമായിട്ടുള്ള ഡയറക്ഷനിലേക്ക് ഈ വ്യക്തി വരികയും ദൈവത്താൽ ഡയറക്ട് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഈ വ്യക്തി മാറുകയും ചെയ്യണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ആഗ്രഹം. അത് അങ്ങനെ നമ്മൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണെന്നറിയാമോ, ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നവരായിരിക്കണം. നമ്മൾ കർത്താവിന്റെ ദൈവസഭ എന്താണെന്ന് മനസ്സിലാക്കിയവരായിരിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് ദൈവത്താൽ ഡയറക്ട് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ, ഒരാള് നമ്മുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ എങ്ങനെയെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കുക, എങ്ങനെയെങ്കിലും കുറച്ച് കാശ് കൊടുത്ത് സഹായിക്കുക എന്നുള്ളതല്ല. ആ വ്യക്തി ദൈവത്തെ അറിയണം, കർത്താവിനെ കണ്ടുമുട്ടണം, യേശുക്രിസ്തുവിനെ ആ വ്യക്തി ഒരു എൻകൗണ്ടർ ഉണ്ടാവണം, ദൈവസഭയുടെ ഭാഗമായി തീരണം, കർത്താവിനാൽ ഈ വ്യക്തി ഡയറക്ട് ചെയ്യപ്പെടണം. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ, ദൈവം ഈ വ്യക്തിയുടെ കാര്യം ശരിയാകും, ദൈവമാക്കിയ വ്യക്തിയുടെ കാര്യം സോൾവ് ചെയ്യും. അതിന് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ചിലപ്പോൾ ദൈവം നിങ്ങളെ തന്നെ ഉപയോഗിച്ചേക്കാം, പക്ഷെ അത് ദൈവത്താൽ ഡയറക്ട് ചെയ്യപ്പെടുന്നതായിരിക്കാം. ഞാൻ പറയട്ടെ, ഒരു ദൈവസഭയിലെ ഒരു വ്യക്തിയുടെ ആവശ്യത്തെ, ദൈവത്തിന്റെ മകനെ അവന്റെ ആവശ്യത്തെ മീറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിന് കഴിയും. ദൈവം ഇൻകേപ്പബിൾ അല്ല, ദൈവത്തിന് കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് ആ ദൈവവുമായിട്ട് ഈ വ്യക്തി ഒന്ന് ഡയറക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവസഭയുടെ ഭാഗമായി തീരുമ്പോൾ ദൈവം ഒരു വ്യക്തിയെ തന്നെ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം. ദൈവം ഒരു വ്യക്തിയെ തന്നെ, ദൈവസഭയിലെ ഒരു വ്യക്തിയെ തന്നെ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ വേറെ രീതിയിൽ ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷെ അടിസ്ഥാനപരമായി ദൈവമാണ് ചെയ്യുന്നത് എന്ന് ആ വ്യക്തിക്കും നമുക്ക് മനസ്സിലാവണം. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദൈവസഭയുടെ ഭാഗമായി തീരുമ്പോൾ, ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുമ്പോൾ, നമ്മൾ ദൈവസഭയെ വാല്യൂ ചെയ്യണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പലപ്പോഴും പല കാര്യങ്ങളിലും പ്രാക്ടിക്കലി കണ്ടിട്ടുണ്ട്. പലരുടെയും പല മേജർ തീരുമാനങ്ങളും മേജർ അവരുടെ ജീവിതത്തിലെ സംഭവങ്ങളും ദൈവസഭ അറിയാറില്ല, അറിയിക്കാറുമില്ല. അങ്ങനെയുള്ളവർ ദൈവസഭയെ തുച്ഛീകരിക്കുകയാണ്. പലരും വീട് വെക്കുന്നു, താമസം വെച്ചുകഴിയുന്നു, വേറെ പല 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 മേജർ ഡിസിഷൻസ് ദൈവസഭ അറിയാതെ ഇവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇതൊക്കെ പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത് ദൈവസഭയാണ്, ഒരു ശരീരമാണ് എന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അല്ല, നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളിൽ ദൈവസഭ പങ്കാളിയായിരിക്കും. ദൈവസഭ അത് അറിയും, ദൈവമക്കൾ അതറിയും ഒരു ശരീരമായിട്ട്. അതുകൊണ്ടാണോ പറഞ്ഞിരിക്കുന്നത്, ഒരു അവയവം കഷ്ടം അനുഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞേ? ഒരു അവയവം കഷ്ടം അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും അറിയും അല്ലെ? എങ്ങനെയാണ്? കാരണം ഒരു ശരീരമാണ്. ഒരു ബോഡി ആയി തരുമ്പോൾ ഒരു അവയവത്തിന് കഷ്ടമുണ്ടാകുമ്പോൾ എല്ലാവരും അത് അറിയുകയും അത് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ റെസ്പോണ്ട് ചെയ്യാത്ത വ്യക്തികൾ, അത് അറിയാത്ത വ്യക്തികൾ വെറും ഒരു കൂട്ടത്തിന്റെ ഭാഗം മാത്രമാണ്, അവർക്കത് അറിയത്തില്ല. രണ്ടാമത് ഒരു അവയവത്തിന് സന്തോഷമുണ്ടായാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? അവിടെ പറഞ്ഞിരിക്കുന്നേ ആ ശവം, ആ ശരീരം മുഴുവൻ സന്തോഷിക്കും. കാരണം എങ്ങനെ? അത് അറിയും അല്ലെ? ഒരു അവയവത്തിന് സന്തോഷമുണ്ടായി, ആ വ്യക്തിയും ആ വ്യക്തിയുടെ ഭാര്യയും മക്കളും ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂട്ടരും മാത്രം അറിഞ്ഞ് സന്തോഷിക്കുന്നതാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ആ വ്യക്തിയുടെ വേദനയും സഭ അറിഞ്ഞെന്ന് വരത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ചർച്ച് ഒരു ബോഡിയാണ് എന്നതും ദൈവസഭ എന്നത് ഏത് രീതിയിലാണ് വർക്ക് ചെയ്തത് എന്നും നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. എപ്പോഴത്തെ എല്ലാ കാര്യങ്ങളിലും ഒരവയവം കഷ്ടമനുഭവിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള അവയവങ്ങൾ കഷ്ടമനുഭവിക്കും, ഒരവയവം സന്തോഷിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള അവയവങ്ങൾ സന്തോഷിക്കും, ഒരു വ്യക്തി രോഗിയാണെങ്കിൽ ബാക്കിയുള്ളവരറിയും. അതുകൊണ്ടാണ് യേശുക്രിസ് പറഞ്ഞത്, രോഗികളെ കണ്ട് സഹായിച്ചവർ, ഈ ചെറിയ ഒരു സഹോദരന് ചെയ്യുന്നതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത് ദൈവസഭയിലെ. എപ്പോഴത്തെ ഒരു വ്യക്തി രോഗിയാണെങ്കിൽ ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ദൈവസഭയിലെ ബാക്കിയുള്ളവർക്ക് ബാധ്യതയുണ്ട്. ഈ രോഗിയായി ബെഡ് റെസ്റ്റ് ഒക്കെ എടുത്തിരിക്കുന്ന ആൾക്കാരെ പോയി വിസിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണ് കുറച്ച് ഏറ്റവും ഒരു പ്രാക്ടിക്കൽ നല്ലത്. പക്ഷെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ, ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ദൈവസഭയുടെ എല്ലാ വ്യക്തികൾക്കും ബാധ്യതയുണ്ട്. പക്ഷെ അത് ദൈവത്താൽ ഡയറക്ട് ചെയ്യപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞു മുമ്പോട്ട് പോട്ടെ, ഈ കാര്യങ്ങൾ, ഈ ഹ്യൂമനായിട്ടുള്ള കാര്യങ്ങൾ ദൈവസഭയുടെ വർക്കിനെ തടസ്സപ്പെടുന്ന ചില കാര്യങ്ങളോട് ഞാൻ വായിച്ചിട്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൊലോസി ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. കൊലോസി ലേഖനം 2 അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. ഒരു ദൈവസഭ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള അനേക ഇടത്ത് പറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു വാക്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ, യേശു ക്രിസ്തുവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ ഒരു വ്യക്തി നടക്കണം. അവനിൽ വേരൂന്നിയും
ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിച്ചു.
ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവനിൽ വേരൂന്നിയും, ഈ വേരൂന്നൽ. ഇത് എഫേസ്യലേഖനം വായിച്ചു കഴിഞ്ഞാൽ ആത്മീയവർധന ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ ശരീരത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുമ്പോഴുള്ള ആത്മീയവർധനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. ഇങ്ങനെയാണ് ഒരു വ്യക്തി ദൈവസഭയിൽ വർക്ക് ചെയ്യേണ്ടത്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ, ഒരു ശരീരവുമായിട്ടുള്ള ബന്ധത്തിൽ ആ വ്യക്തിക്ക് ആത്മീയ വർധന ഉണ്ടാവുന്നു. എഫേസ്യ ലേഖനത്തിലെ ആ വാക്യം വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തു വായിക്കാം. എഫേസ്യ ലേഖനം അതിന്റെ 4 അധ്യായത്തിന്റെ 16 വാക്യം.
ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊക്കെ വണ്ണം പുതുപ്പ് ലഭിക്കാനുള്ള ഏതു സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച.
ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് നിൽക്കുമ്പോൾ ഓരോ അംഗത്തിനും അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധ്യയാലും സ്നേഹത്തിലുള്ള വളർത്തനയ്ക്കായി അവരിൽ നിന്ന് ആൾ ന്യൂ വർച്ചന പ്രാപിക്കുന്നു. ഈ വാക്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസഭ ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ തലയിൽ നിന്നുള്ള യേശു ക്രിസ്തു എന്നുള്ള ആത്മീയ വർധന ഓരോ വ്യക്തികൾക്കും പ്രാപിക്കും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്, ദൈവസഭയുടെ ബന്ധത്തിലാണ്. അതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവനിൽ വരുനിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. അടുത്ത വാക്യം എന്താണെന്ന് അറിയാമോ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, ദൈവത്തിന്റെ ഡയറക്ഷനിൽ ഒരു വ്യക്തി ഡയറക്ട് ചെയ്യപ്പെടാതെ ദൈവസഭയിലായിരിക്കുമ്പോൾ ആ വ്യക്തി ഡയറക്ട് ചെയ്യപ്പെടുന്ന വേറൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. എട്ടാമത്തെ വാക്യം, കൊലോസ്സിലേൻ 2:8, തത്വജ്ഞാനത്താലും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കും. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠത്തിനൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒറ്റവണ്ണമല്ല. അന്നേരം എന്താണ് ദൈവത്തിന്റെ വഴിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ദൈവസഭയിൽ വരാൻ സാധ്യതയുള്ളത്? എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഫിലോസഫി, എം ടി ഫിലോസഫി. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് തത്വജ്ഞാനവും വെറും വഞ്ചനയും, അത് മനുഷ്യന്റെ സമ്പ്രദായം. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ, മനുഷ്യന്റെ സമ്പ്രദായങ്ങൾ, മാനുഷികമായിട്ടുള്ള ബുദ്ധികൾ, മാനുഷികമായിട്ടുള്ള ഇടപെടലുകൾ ആണ് ദൈവസഭയിൽ ദൈവത്തിന്റെ ഡയറക്ഷനെ വർക്കിൽ തടസ്സപ്പെടുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ വാക്യം 25-26 വാക്യങ്ങൾ, അതേ അധ്യായത്തിന് തന്നെ, സോറി, അതിന്റെ 18-19 വാക്യങ്ങൾ,
ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ദൃഢമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ.
ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, തലയുമായിട്ട് ബന്ധമില്ലാതെ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുകയും, അവിടെ പറഞ്ഞിരിക്കുക താഴ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹ്യൂമിലിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂമനായിട്ടുള്ള താഴ്മയെ പറ്റിയാണ് പറഞ്ഞത്, മാനുഷിക താഴ്മ, അല്ലാതെ ഡിവൈൻ ആയിട്ടുള്ള താഴ്മയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യങ്ങൾക്കും ആ ദൈവത്തിന്റെ ഡയറക്ഷനിലും ചെയ്യാനായിട്ട് കഴിയും, മാനുഷികമായിട്ടും ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന മാനുഷിക താഴ്മയാണ് പറഞ്ഞിരിക്കുന്നത്, സെൽഫ് അബേസ്മെന്റ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് വെച്ചോ, അവിടെ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തലയുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡിവൈൻ ഡയറക്ഷൻ അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ട് ചെയ്യപ്പെടുന്നത് എന്തിനാലാണ്? നമ്മുടെ ജഡമനസ്സിനാലാണ് നയിക്കപ്പെടുന്നത്. അങ്ങനെ ഉള്ളവർ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, തലയായവനിൽ നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ കാര്യങ്ങളിലും ഡിവൈനായിട്ടുള്ള ഡയറക്ഷനിൽ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹ്യൂമൻ വിസം അതിനെ ഓവർടേക്ക് ചെയ്യും, നമ്മുടെ ജഡമനസ് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. തലയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വീണുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഹ്യൂമൻ കാര്യങ്ങളായിരിക്കും നമ്മളെ നേടിയിറക്കുന്നത്. അതാണ് പത്രോസിനെ പറ്റിയത്. പത്രോസ് പറയാണ്, നീ അങ്ങനെ ചെയ്യാനായിട്ടേ പാടില്ല, നല്ല തീരുമാനങ്ങളായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ സഭയുടെ വർക്കിനെ പലപ്പോഴും തടസ്സപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നീ ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്ന അത്രേ. അടുത്ത വാക്യം പറയാണ്, അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ അത് പ്രയോജനമുള്ളതല്ല. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസഭയിൽ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ അടിസ്ഥാനം ഒരു ഹ്യൂമൻ റീസണിങ്ങിലായിരിക്കരുത്, ഹ്യൂമൻ കമ്പാഷനിലായിരിക്കരുത്. ദൈവസഭയുടെ സിസ്റ്റം കർത്താവിനാൽ ഡയറക്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എത്താനായിട്ടായിരിക്കും, ദൈവസഭയിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എടുത്താനായിട്ടാക്കിയിരിക്കുന്നത്, പത്രോസിന്റെ ലേഖനം രാവിലെ ഇംഗ്ലീഷ് മീറ്റിംഗ് സംസാരിച്ചപ്പോൾ സംസാരിച്ച വാക്യമാണ്. 1 പത്രോസ് അതിന്റെ 2:1-2 1-5 വരെയുള്ള വാക്യങ്ങൾ,
ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിച്ചു. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന്
പണിയപ്പെടുന്നു. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ദൈവസഭയുടെ ഭാഗമായി വരുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി ഉണ്ട്. എന്താണെന്നറിയാമോ, അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവസഭയുടെ ഭാഗമായി ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ ഉണ്ടാവേണ്ട കാര്യം എന്തൊക്കെ മാറ്റിക്കളയണമെന്ന് പറഞ്ഞിരിക്കുന്നത്, എല്ലാ ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും നുണയും. രണ്ട് കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ദുഷ്ടതയും ചതിവും വ്യാജഭാവവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയിൽ വരുന്ന ഒരു വ്യക്തിക്ക് വ്യാജഭാവം ആ വ്യക്തി മാറ്റിക്കളയണം. ഹിപ്പോക്രസി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതൊരു സീരിയസ് ആയിട്ട് ആ വ്യക്തി കാണുകയും വേണം, ദൈവം അതിന് സഹായിക്കും. അതുകൊണ്ടാണ് എഫ് എസ് ലേഖനത്തിൽ പറയുമ്പോൾ ദൈവസഭ ശരീരമായിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, എഫ് എസ് ലേഖനം അതിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ 23, 24, 25 വാക്യങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. നേരെ ഒരു വീണ്ടും ജനിച്ച വ്യക്തി ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു എന്ന് കൊലോസ്യനത്തിൽ പറഞ്ഞിരിക്കുന്നു. എഫ് എസ് ലേഖനത്തിൽ പറയാണ്, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുള്ളൂ. ഒരു വ്യക്തി വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പുതിയ മനുഷ്യനെ ധരിച്ചു, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. അടുത്ത വാക്കിൽ പറയാണ്, ആകയാൽ ദെയർഫോർ അങ്ങനെ ആയതുകൊണ്ട് ഭോഷ്കുപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവിൻ. കാരണം എന്താണ്? നാം തമ്മിൽ അവയവങ്ങളല്ലോ. അന്നേരം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹിപ്പോക്രസി, ഡിസീറ്റ്, അന്യോന്യം കാര്യങ്ങളെ മറച്ചു വെച്ചിട്ടുള്ള കപടഭക്തി, ഒഴിഞ്ഞ് ഈ ചില കാര്യങ്ങൾ, ഷേഡിയായിട്ടുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ മറക്കി വാക്കിയ, ഇത് ദൈവസഭയിൽ പാടില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ദൈവസഭയിൽ വന്ന് വിളിച്ചു പറയണമെന്നല്ല പറയുന്നത്, പക്ഷെ ഹിപ്പോക്രസി എന്നുള്ളത് ദൈവസഭയിൽ ദൈവം വളരെ സീരിയസ് ആയിട്ട് കാണുന്ന കാര്യമാണ്, വളരെ സീരിയസ് ആയിട്ട് കാണുന്ന കാര്യമാണ്. ദൈവത്തെയും മനുഷ്യനെയും കൂടെ കളിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ ദയവായി ദൈവസഭ ഒഴിവാക്കുക. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ചെയ്യാം, ഇവിടെ അത് ചെയ്യുകയാണെങ്കിൽ ദൈവം ഇതിനെ നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പ്രയോജനത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മളിൽ ആർ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുക്കൽ വസിക്കും. അതിന്റെ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കിയാൽ മതി, എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളത്. നമ്മളതൊരു ഹിപ്പോക്രസിയുമായിട്ട് ദൈവസഭയിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണെങ്കിൽ, ദൈവസഭയുടെ ഭാഗമായി തീരുകയാണെങ്കിൽ, ദൈവം അവിടെ ആക്ഷൻ എടുക്കാൻ ആദ്യത്തെ തുടങ്ങും. ആദ്യത്തെ ഫസ്റ്റ് സിൻ ചർച്ചിൽ ദൈവം ചർച്ച ചെയ്താന്ന് അറിയോ? ഫസ്റ്റ് സിൻ എന്താണ് അറിയത്തില്ല? ഹിപ്പോക്രസിയാണ്, കപടഭക്തിയാണ് ആദ്യത്തെ സിൻ ദൈവം ജഡ്ജ് ചെയ്ത്. അവരെന്താ ചെയ്തേ? അവര് ചെയ്തത് ഒരു റോങ് ഇംപ്രഷൻ സഭയ്ക്ക് കൊടുക്കുകയായിരുന്നു. അവർ കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളതല്ല വിഷയം, പക്ഷെ എന്ത് ചെയ്തു? അവർ വാക്ക് പോലും നാക്ക് ഉയർത്താതെ, ഒരു വാക്ക് പോലും പറയാതെയുള്ള കള്ളത്തരമാണ് അവർ ചെയ്തത്. ഞാൻ പറഞ്ഞ ദൈവം ഈ കാര്യത്തെ സീരിയസ് ആയിട്ട് കാണുന്നു എന്ന് പറയാനായിട്ടാണ് പറഞ്ഞത്. ദൈവസഭയിൽ ഒരു വ്യക്തി വരുന്നു കണ്ടു കഴിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസഭയിൽ ഹിപ്പോക്രസി, മറ്റുള്ളവരുടെ മുമ്പിൽ കപടഭക്തി കാണിക്കുന്ന കാര്യം നമ്മൾ ഒഴിവാക്കാനായിട്ട് ഏറ്റവും സൂക്ഷിക്കണം. ആ ദൈവം സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ ദൈവം, അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവസഭയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് അങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്ന അറിയാമോ? എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായം നിങ്ങൾ എവിടാണ് വന്നിരിക്കുന്നത്? പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴെവിടാണ് വന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇന്നിടത്തല്ല, പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ വാക്യം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ പഴയ നിയമത്തിലെ സീനായ് പർവ്വതത്തിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പർവ്വതത്തിന്റെ അടുത്തല്ല നിങ്ങൾ വന്നത്. സ്ഥൂലമായത് എന്ന് പറഞ്ഞ ഞാൻ ബ്രയലിനോടൊപ്പം പറഞ്ഞിരുന്നു, ടച്ച് ചെയ്യാവുന്നത്, ടാഞ്ചബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന്റെ അടുക്കലല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ ദൈവസഭയിൽ വരിക എന്ന് പറയുമ്പോൾ ഈ ബിൽഡിംഗ് അല്ല ദൈവസഭ, അതുകൊണ്ട് തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യത്തിന്റെ അടുക്കലല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വന്നിരിക്കുന്നത് അദൃശ്യനായ ദൈവത്തിന്റെ സന്നിധിയിലാണ്. അവിടെ പറയുകയാണ്, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, ദൈവമക്കളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നീതിയുള്ള ന്യായാധിപതിയായിട്ടുള്ള ദൈവം വസിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് താഴേക്ക് വേണം പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അത്ര അടുക്കലത്തിലെ നിങ്ങൾ വന്നിരിക്കുന്നത്. അന്നേരം ദൈവസഭയിൽ വരുമ്പോൾ ഇതെല്ലാം ദൈവസഭയിലുണ്ട്. ഇതൊന്നും ടാഞ്ചബിൾ അല്ല, ഇതൊന്നും കാണാൻ കഴിയുന്നതല്ല, മനുഷ്യന് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കൊണ്ടല്ല, കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ദൈവസഭയിൽ വരുന്നത്. പക്ഷെ ദൈവസഭയിൽ ദൈവമുണ്ട്, ദൈവം അവരുടെ നടുക്കൂട് വസിക്കുന്നു. പക്ഷെ അതുകൊണ്ട് അവസാനം എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ആകയാൽ, ദെയർഫോർ മേളിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവം ഒരിക്കൽ ഇതിനെല്ലാം ഇളക്കാനായിട്ട് പോവുകയാണ്. കാണുന്ന കാര്യങ്ങളെ എല്ലാം ദൈവം ഇളക്കാൻ പോവുകയാണ്. ഈ കാണുന്ന കാര്യങ്ങൾ ടാഞ്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവം ഈ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ കാര്യങ്ങളും ഒരു ദിവസം ഇളക്കും. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അദൃശ്യനായ ദൈവത്തിൽ, അതാണ് നമ്മൾ എബ്രായലേഖനത്തിന്റെ 11-ാമത്തെ അധ്യായം വായിച്ച മനസ്സിലാവും. ഇതൊക്കെ എബ്രായലേഖനം എടുത്തപ്പെടുത്താണ്, വന്നവർക്ക് മനസ്സിലാവും. കാണാത്ത ദൈവത്തിലുള്ള വിശ്വാസത്തിലല്ലാതെ കാണുന്ന ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതോ ലഭിക്കാത്തതോ ആയിട്ടുള്ള കാണുന്ന കാര്യങ്ങളുടെ ബേസിലാണ് നിങ്ങളുടെ വിശ്വാസം നിൽക്കുന്നതെങ്കിൽ ദൈവം ഈ കാണുന്ന കാര്യങ്ങളെ എല്ലാം ഇളക്കാനായിട്ട് പോവുകയാണ്. അതാണ് മേളിൽ പറഞ്ഞിരിക്കുന്നത്, അന്ന് അവന്റെ ശബ്ദം ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനിയൊരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാക്കുന്നത്. ഇനിയൊരിക്കൽ എന്നത് ഇളക്കമില്ലാത്ത നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. അതായത് ഇളക്കമില്ലാത്ത ദൈവരാജ്യമാണ്, ഇളക്കമുള്ളത് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇളകും. നിങ്ങളുടെ വീടാണെങ്കിൽ വീടിളകും, നിങ്ങളുടെ ജോലിയാണെങ്കിൽ ജോലി ഇളകും. ഈ ജോലി ഇളകുന്നതിന്റെ കൂടെ നിങ്ങളുടെ വിശ്വാസം ഇളവാണെങ്കിൽ നിങ്ങൾ വിശ്വാസം പോവുകയും ചെയ്യും. നേരെ വിശ്വാസം യഥാർത്ഥത്തിൽ ആ കാണാത്ത കാര്യത്തിലാണ് എന്നുള്ളതാണ് മേളിൽ പറഞ്ഞിട്ട് പറയാണ്. പക്ഷേ ദൈവസഭയിൽ വരുമ്പോൾ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എവിടെയാണ് വരുന്നത്? നമ്മുടെ ദൈവം ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ്, ഭക്തിയോടും ഭയത്തോടും കൂടി സേവ ചെയ്യുക. കാരണം എന്താണ്? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന ഭക്തിയാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു, എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഇവിടെ ദൈവസഭ എന്താണ് എന്നുള്ളത് ഒരു വ്യക്തി മനസ്സിലാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെ പറഞ്ഞത്. അവിടെ ഹ്യൂമൻ ഇന്റലിജൻസോ ഹ്യൂമൻ വിസ്ഡമോ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. അത് ആ കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഒരു സാമ്പത്തിക സോഴ്സ് സഹായം ചെയ്യുന്ന ചാരിറ്റബിൾ സൊസൈറ്റി അല്ല ദൈവസഭ. ദൈവസഭ എന്ന് പറയുന്നത് കർത്താവിനാൽ ഡയറക്ട് ചെയ്യപ്പെടുകയും കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടുകയും കർത്താവിന്റെ നിയന്ത്രണത്തിൽ ആൾക്കാർ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ശരീരമാണ്. ആ സഭയിൽ കടന്നു വരുന്ന വ്യക്തികൾ ദൈവവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ആ വ്യക്തി വരുമ്പോൾ ദൈവം ആ വ്യക്തിയുടെ കാര്യങ്ങളെ സാധിപ്പിക്കും. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങളുടെ ആവശ്യത്തെ ദൈവം മീറ്റ് ചെയ്യും. ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവസഭയാണ്, ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ദൈവരാജ്യം എന്നുള്ളത് ദൈവത്തിനാൽ ഡയറക്ട് ചെയ്യപ്പെടുന്ന ദൈവസഭയാണെന്ന്, ആ ദൈവസഭയുടെ ഭാഗമായ ഒരു വ്യക്തിയുടെ ആവശ്യത്തെ മീറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും, നിങ്ങളുടെ ആവശ്യമില്ല. നിങ്ങളെയും ദൈവം ചിലപ്പോൾ യൂസ് ചെയ്തേക്കാം, പക്ഷെ ദൈവത്തിന്റെ ഡയറക്ഷൻ അല്ലാതെ ചെയ്യുന്ന ഒരു സഹായവും ദൈവസഭയിൽ ദൈവം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവം ആ കാര്യങ്ങളെ, ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ, ദൈവരാജ്യത്തിന്റെ ഭാഗമായ ഒരു വ്യക്തിയുടെ, ദൈവസഭയുടെ ഭാഗമായ ഒരു വ്യക്തിയുടെ, കർത്താവ് പറയുകയാണ്, മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന വ്യക്തിയെ ദൈവം ആ വ്യക്തിയുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യും. പക്ഷെ അതിനേക്കാൾ പ്രധാനം ആ വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുകയും നിത്യജീവൻ പ്രാപിക്കുകയും ദൈവസഭയുടെ ഭാഗമാവുകയും ചെയ്യുകയാണ്. നമ്മൾ കൊരിന്ത്യലേഖനം 11-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കൊരിന്ത്യലേഖനം 12-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചത്. ദൈവസഭയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. 11-ാമത്തെ അധ്യായം കർത്താവിന്റെ മേശയാണ്. നമ്മൾ കർത്താവിന്റെ മേശ പലപ്പോഴും ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണത്തെ പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവസഭയെ പറ്റിയാണ്, ഒരു ശരീരമായിട്ടുള്ള ദൈവസഭയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ദൈവസഭയിൽ ഒരു ബ്രേക്ക് ബ്രെഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യം, നിങ്ങൾ ഒരു ശരീരമാണ്. ആ ശരീരത്തിൽ നിങ്ങൾ ദൈവസഭയെ വാല്യൂ ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ, കൊരിന്ത്യലേഖനത്തിൽ പറയുകയാണ്, ശരീരത്തെ വിവേചിക്കാത്തവൻ ശരീരത്തെ തുച്ഛിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുകയാണ്. 27-ാമത്തെ വാക്യം, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെയും കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുട്ടരക്കാരനായിത്തീരും. ദൈവസഭയിൽ വന്നു കഴിയുമ്പോൾ ഹിപ്പോക്രസിയോടുകൂടി, കപടഭക്തിയോടുകൂടി കാര്യങ്ങളെ, റോങ് കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസഭയെ ഉപയോഗിക്കാനായിട്ട് ഒരു വ്യക്തി തീരുമാനിക്കുകയാണെങ്കിൽ ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അവിടെ പറയുകയാണ്, അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുട്ടരക്കാരനാവും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ. താഴേക്ക് വായിക്കുമ്പോഴാണ്, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ, ആ ശരീരം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരമല്ല, ദൈവസഭ എന്ന ശരീരമാണ്. ചർച്ചിനെയാണ് അവിടെ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്കുള്ള ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. 22-ാമത്തെ വാക്യത്തിൽ പറയാണ്, തിന്നുവാനും കുടിക്കുവാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും, നിങ്ങൾ വീടുകളിൽ വെച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ അത്രയും സീരിയസ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ദൈവസഭയിൽ വന്നിട്ട് നമ്മൾ ഹിപ്പോക്രസി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, കപടഭക്തി ഉണ്ടെങ്കിൽ, വേറെ ഉദ്ദേശങ്ങൾ നമുക്കുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തികൾ ദൈവം മനസ്സിലാക്കണം. അത് ദൈവം ഒഴിവാക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവസഭ ദൈവത്താൽ ഡയറക്ട് ചെയ്യപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹ്യൂമൻ ഇന്റലിജൻസിലോ ഹ്യൂമൻ വിസ്ഡത്തിലോ ബിൽഡ് ചെയ്യപ്പെടുന്ന ഒരു ഓർഗനൈസേഷനോ സിസ്റ്റമോ അല്ല ദൈവസഭ. അത് നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ, മോശ പറഞ്ഞ പോലെ പറയണം, നമ്മൾ കർത്താവേ നിന്റെ വഴി എന്നെ ഒന്ന് കാണിച്ചു തരണം. ഈ ബുദ്ധിയും കൊണ്ടൊന്നും ദൈവസഭ പണിയാനായിട്ട് കഴിയത്തില്ല, ഈ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ കൊണ്ടൊന്നും പഴയത്തില്ല. അപ്പോൾ യോശ പറയാണ്, നീ ഞങ്ങളെ അയക്കുന്നില്ലെങ്കിൽ, നീ ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ, നിന്റെ വഴി കാണിച്ചു തരുന്നില്ലെങ്കിൽ